ഫിലിപ്പിയർ അധ്യായം 2. നിങ്ങളോട് എന്തെങ്കിലും ചെയ്യുവാൻ പറയുവാൻ ക്രിസ്തുവിൽ എനിക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? എന്നെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങളുടെ സ്നേഹം നിങ്ങളെ ആഗ്രഹിപ്പിക്കുന്നുണ്ടോ? ആത്മാവിൽ നമ്മൾ അന്യോന്യം പങ്കുവറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കരുണയും ദയയുമുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതെന്നെ വളരെ സന്തുഷ്ടനാക്കും. ഒരേ കാര്യം വിശ്വസിച്ച് നിങ്ങൾ ഏക മനസ്സുള്ളവരാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പരസ്പര സ്നേഹത്തിനു വേണ്ടി അന്യോന്യം യോജിക്കുക, ഒരേ ഉദ്ദേശവും ഉണ്ടായിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ സ്വാർത്ഥതയോ അഹങ്കാരമോ നിങ്ങളെ നയിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ വിനീതരായി നിങ്ങളെക്കാൾ ബഹുമതി അന്യർക്ക് കൊടുക്കുന്നവർ ആകുവിൻ. നിങ്ങളുടെ മാത്രം ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അന്യരുടെ ജീവിതത്തിലും ശ്രദ്ധയുള്ളവരാകുവിൻ. നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു യേശുവിനെ പോലെ വിചാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. ക്രിസ്തു എല്ലാ കാര്യത്തിലും ദൈവത്തിന് തുല്യനാണ്. എന്നാൽ ദൈവത്തിന് തുല്യമായ രീതിയിൽ തന്റെ ജീവിതവും നിലനിർത്തണമെന്ന് ക്രിസ്തു ചിന്തിച്ചില്ല. ദാസനാകാൻ സമ്മതിക്കുക വഴി അവൻ ദൈവത്തോടുകൂടെയുള്ള സ്ഥാനം ഉപേക്ഷിച്ച് ദാസനാകുവാൻ സമ്മതിച്ചു. അവൻ മനുഷ്യനായി പിറന്ന് ദാസനെ പോലെയായി. അവൻ മനുഷ്യനായി ജീവിച്ചുകൊണ്ടിരിക്കെ ദൈവത്തോടുള്ള സമ്പൂർണ്ണ അനുസരണത്താൽ അവൻ സ്വയം വിനീതനാക്കി. ആ അനുസരണം മരണകാരണം ആയപ്പോൾ പോലും അവൻ അനുസരിച്ചു. ഒരു കുരിശിൽ അവൻ മരിച്ചു. ക്രിസ്തു ദൈവത്തെ അനുസരിച്ചതിനാൽ ദൈവം ക്രിസ്തുവിനെ പരമോന്നത സ്ഥാനത്തേക്ക് ഉയർത്തി. ദൈവം ക്രിസ്തുവിന്റെ നാമം സർവനാമങ്ങളെക്കാൾ ഉന്നതമാക്കി. യേശുവിന്റെ നാമത്തെ എല്ലാവരും നമിക്കട്ടെ എന്നതുകൊണ്ടാണ് ദൈവം ഇത് ചെയ്തത്. എല്ലാ സ്വർഗസ്ഥരും ഭൗമികരും പാതാളസ്ഥരും ആ നാമത്തെ നമിക്കും. യേശു ക്രിസ്തു കർത്താവാണ് എന്ന് എല്ലാവരും ഏറ്റുപറയും. അവരിത് പറയുമ്പോൾ അത് പിതാവായ ദൈവത്തിന് മഹത്വം കൊണ്ടുവരും. പ്രിയരെ, നിങ്ങൾ എപ്പോഴും അനുസരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ നിങ്ങൾ ദൈവത്തെ അനുസരിച്ചു. ഇപ്പോൾ ഞാൻ നിങ്ങളോടുകൂടെ ഇല്ലാതിരിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുക എന്നതാണ് കൂടുതൽ പ്രധാനം. എന്റെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് രക്ഷ കിട്ടും എന്ന് ഉറപ്പാക്കണം. ഇത് എത്രയും ബഹുമാനത്തോടും ദൈവഭയത്തോടും കൂടി ചെയ്യുവിൻ. അതെ, ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. അവനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹം നിങ്ങളിലുണ്ടാകാൻ ദൈവം വഴിയൊരുക്കുന്നു. ഈ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശക്തിയും ദൈവം തരുന്നു. പരാതിയോ തർക്കമോ കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾ നിഷ്കളങ്കരും ശുദ്ധരുമാകും. നിങ്ങൾ തെറ്റില്ലാത്ത ദൈവമക്കളാകും. എന്നാൽ നിങ്ങൾ ദുഷ്ടരുടെ മധ്യത്തിലാണ് വസിക്കുന്നത്. നിങ്ങൾ അക്കൂട്ടർക്കിടയിൽ ഇരുട്ടിൽ തിളങ്ങുന്ന വിളക്കുപോലെയാണ്. ജീവൻ തരുന്ന ഉപദേശങ്ങൾ നിങ്ങൾ അവർക്ക് പകരും. അതുകൊണ്ട് ക്രിസ്തു വീണ്ടും വരുമ്പോൾ എനിക്ക് സന്തോഷിക്കാം. എന്റെ പ്രവൃത്തി വെറുതെയായില്ല എന്നോർത്തും എനിക്ക് സന്തോഷിക്കാം. ഞാൻ മത്സരത്തിൽ ഓടി വിജയിക്കുകയും ചെയ്തു. ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിൽ നിങ്ങളുടെ ജീവൻ യാഗം കഴിപ്പാൻ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ ഒരുക്കുന്നു. നിങ്ങളുടെ യാഗത്തിൽ ഞാൻ എന്റെ രക്തം കൂടി അർപ്പിക്കേണ്ടി വരും. എന്നാൽ അത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം നിറഞ്ഞ സന്തോഷത്തിലായിരിക്കും. നിങ്ങളും എന്നോടൊപ്പം സന്തോഷിക്കണം. കർത്താവായ യേശുവിൽ പ്രത്യാശകൾ അർപ്പിച്ച് തിമോഥെയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് ഉടനെ അയക്കാമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു എന്നറിയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. തിമോഥെയോസിനെ പോലെ മറ്റൊരാൾ എനിക്കില്ല. അവന് നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ശ്രദ്ധയുണ്ട്. മറ്റാളുകൾക്ക് അവരുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രമേ താൽപ്പര്യമുള്ളൂ. അവർ ക്രിസ്തുയേശുവിന്റെ പ്രവൃത്തിയിൽ തൽപരരല്ല. തിമോഥെയോസ് എങ്ങനെയുള്ളവനാണെന്ന് നിങ്ങൾക്കറിയാം. സുവിശേഷ പ്രചരണത്തിന് ഒരു പുത്രൻ തന്റെ പിതാവിനെ എന്ന പോലെ എന്നോടൊപ്പം നിന്ന് സഹായിച്ചു എന്ന് നിങ്ങൾക്കറിയാം. അവനെ വേഗത്തിൽ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കാൻ എനിക്ക് പരിപാടിയുണ്ട്. എനിക്കെന്ത് സംഭവിക്കുമെന്ന് ഞാൻ അറിയുമ്പോൾ അവനെ അയക്കാം. നിങ്ങളുടെ അടുത്തേക്ക് ഉടനെ വരുവാൻ ദൈവം എന്നെ സഹായിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ക്രിസ്തുവിന്റെ സൈന്യത്തിൽ എനിക്കൊപ്പം പ്രവർത്തിക്കുന്ന എപ്പഫ്രോദിത്തോസ് ക്രിസ്തുവിൽ എന്റെ സഹോദരനാണ്. എനിക്ക് സഹായം ആവശ്യമായിരുന്നപ്പോൾ നിങ്ങൾ അവനെ എന്റെ അടുക്കിലേക്ക് അയച്ചു. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു അവനെ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ അയക്കണമെന്ന്. നിങ്ങളെ എല്ലാവരെയും കാണുവാൻ അവൻ വളരെ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ അവനെ അയക്കുന്നത്. സുഖമില്ലായിരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞതിൽ അവൻ വ്യസനിച്ചുമിരുന്നു. രോഗിയായിരുന്ന അവൻ മരണത്തോടടുത്തിരുന്നു. പക്ഷേ ദൈവം അവനെയും എന്നെയും സഹായിച്ചു. അങ്ങനെ ഞാൻ കടുത്ത ദുഃഖം അനുഭവിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. അവനെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാം. എനിക്കാകട്ടെ നിങ്ങളെക്കുറിച്ചുള്ള വ്യാകുലത അവസാനിപ്പിക്കുകയും ചെയ്യാം. കർത്താവിൽ അവനെ സന്തോഷപൂർവം സ്വാഗതം ചെയ്യുക. എപ്പഫ്രോദിത്തോസിനെ പോലെയുള്ളവരെ ബഹുമാനിക്കുക. ക്രിസ്തുവിന്റെ വേലയിൽ മുഴുകിയതുകൊണ്ടാണ് അവൻ മരണാസന്നനായത്. എന്നെ സഹായിക്കേണ്ടതിലേക്കായി അവൻ സ്വന്തം ജീവനെ അപകടത്തിലാക്കി. എനിക്കായി നിങ്ങൾക്ക് തരാൻ സാധിക്കാതിരുന്ന സഹായമാണത്.